കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന നിഴലും ഉരുളുമെന്നുള്ള വിഷയത്തിൽ കഴിഞ്ഞ ചില ആഴ്ചകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവം ഇസ്രായേലിന് കൊടുത്ത പെരുന്നാളുകൾ എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച കൊണ്ട് നമ്മൾ തീർത്തു. എന്നാൽ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ദൈവം ഇസ്രായേലിന് കൊടുത്ത യാഗങ്ങൾ, പഴയ നിയമ യാഗങ്ങൾ എന്നുള്ളതാണ്. ലേവിയ പുസ്തകം നമുക്കെടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന വേദഭാഗവും നമ്മൾ ഉപയോഗിച്ചത് ലേവിയ പുസ്തകം 23-ാം അധ്യായമായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ തുടർന്നുള്ളതായിരിക്കുന്ന ക്ലാസ്സുകളിൽ കർത്താവിനെ വെച്ചാൽ ചിന്തിക്കുവാൻ പോകുന്ന വേദഭാഗവും ലേവിയ പുസ്തകം തന്നെയാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങൾ, പ്രധാനപ്പെട്ട 5 യാഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ പല യാഗങ്ങളെയും ചേർത്ത് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. 5 യാഗങ്ങളിൽ 3 നമ്മൾ ഓരോ യാഗങ്ങളെ കുറിച്ചും പഠിക്കും. യാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിലെ യാഗവസ്തുക്കൾ, അതിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അല്പമായി ചിന്തിക്കും. കർത്താവ് സാവകാശം തരുന്നത് പോലെ ആദ്യത്തെ 2 യാഗങ്ങൾ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന് വേണ്ടി ചെയ്തതും 3 യാഗങ്ങൾ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനു വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1, 2, 3, 4, 5 അധ്യായങ്ങൾ ലേവിയ പുസ്തകം ഓരോ യാഗങ്ങളെയും കുറിച്ച് വ്യക്തമായി പറയുമ്പോൾ 6, 7, 8 അധ്യായങ്ങൾ ഓരോ യാഗത്തിൻ്റെയും ക്രമങ്ങൾ, പ്രമാണങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ സാവകാശം പോലെ വരുന്ന ദിവസങ്ങളിൽ ഹോംവർക്ക് എന്ന വണ്ണം ലേവിയ പുസ്തകം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ സാവകാശം പോലെ വായിച്ച് മനസ്സിലാക്കുവാൻ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പഴയ നിയമയാഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് വേലയുടെ നിഴലാണ്. നമ്മൾ ഏദൻ തോട്ടത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ പാപം ചെയ്തതായ മനുഷ്യനെ ദൈവം തോട്ടത്തിൽ നിറക്കി വിട്ടപ്പോൾ അത്തിയില കൊണ്ടുണ്ടാക്കിയതായ ഉണങ്ങി ചുരണ്ടുപോയതായ വസ്ത്രം ഉടുപ്പിച്ച്, അല്ലെങ്കിൽ അർത്ഥ നഗ്നരായി ഇറക്കി വിടാതെ സ്വർഗത്തിലെ ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെയും വീണ്ടെടുപ്പും എന്തെന്ന് അവനെ തോട്ടത്തിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവനെ എടുത്തതായ മണ്ണിലേക്ക് ഇറക്കി വിട്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ചിന്തിച്ചു, നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നോഹ ആദ്യം ചെയ്തത് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ 1 വർഷത്തിൽ പരം നാളുകൾ പെട്ടകത്തിൽ കേടുകൂടാതെ ഞങ്ങളെ സൂക്ഷിച്ച, ന്യായവിധിയിൽ നിന്ന് വിടുവിച്ച, ഒരു അനർത്ഥമോ രോഗമോ സംഭവിക്കാതെ ഒരു നല്ല പരമവൈദ്യനായി കൂടെയിരുന്നവരെ കാത്ത ദൈവത്തെ അവരൊരു പുതിയതായിരിക്കുന്ന ഭൂമിയിലേക്ക് അവരുടെ കാലുകൾ ഇറക്കി വച്ചപ്പോൾ അവർ യാഗം കഴിച്ച് ദൈവത്തെ സ്തുതിച്ചു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവർക്കൊക്കെയും യാഗം കഴിക്കുവാൻ, ഹാബേലിൻ്റെയും കയീന്റെയും യാഗം നമുക്കറിയാം. ഹാബേൽ യാഗം കഴിച്ചത് ഹോമയാഗമായിരുന്നു, കയീൻ യാഗം കഴിച്ചത് ഭോജനയാഗമായിരുന്നു. ഈ പ്രമാണമെല്ലാം അവർക്ക് എവിടുന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. കയീനും ഹാബേലും ഈ 2 വിധത്തിലുള്ള യാഗം കഴിക്കുവാൻ അവർക്ക് പരിചയം കിട്ടിയത് അവരുടെ പിതാവായ ആദാം ഹോമയാഗവും ഭോജനയാഗവും ദൈവത്തിന് യാഗം കഴിച്ചിരുന്നു. സ്തോത്രം. രക്തച്ചൊരിച്ചിൽ കൂടെ ഉള്ളതായിരിക്കുന്ന യാഗത്തിലാണ് മനുഷ്യന് രക്ഷയും വീണ്ടെടുപ്പും ലഭിക്കുന്നത് എന്നുള്ളത് ആയിരുന്നു ഹാബേൽ പഠിച്ചതായ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ജനിച്ച, അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച, രക്ഷാനിർണയം പ്രാപിച്ച ഒരു വ്യക്തിയാണ് അടുത്ത യാഗമായിരിക്കുന്ന ഭോജനയാഗം കഴിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. പാപിയായ ഒരു മനുഷ്യന്റെ സകല പുണ്യപ്രവൃത്തികളും കറ പുരണ്ട തുണി പോലെ ആയിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ പാപത്തിന് പരിഹാരം വരേണ്ടതായിരിക്കുന്ന ഹോമയാഗവും ഹോമയാഗ മൃഗത്തിൻ്റെ തോലും അതിൻ്റെ രക്തവുമാണ് അവനെ പൊതിയേണ്ടത്, അവനെ വീണ്ടെടുക്കേണ്ടത്. ഹല്ലേലൂയ. പാപം ചെയ്ത ആദമിന് ദൈവം ഭോജനയാഗം എങ്ങനെ ചെയ്യണമെന്നായിരുന്നില്ല കാണിച്ചത്. ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ രക്തം കൊണ്ടുള്ള വീണ്ടെടുപ്പ് അവനെ തളിച്ച് ആ തോൽ കൊണ്ട് അവനെ ഉടുപ്പിച്ചു എന്നതുപോലെ കർത്താവായ യേശു നമ്മൾ ഓരോ യാഗങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഈ പ്രമാണം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമി സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വെച്ച് അല്ലെങ്കിൽ സീനായി പർവ്വതത്തിൽ 40 രാവും പകലും മോശ യഹോവയോട് കൂടെ ഇരുന്ന ദിവസത്തിൽ കൊടുത്ത പ്രമാണം, മോശ പാളയത്തിലേക്ക് ഇറങ്ങി വന്ന് കാഹളമൂതി ജനത്തെ വിളിച്ചു കൂട്ടി അവർക്ക് കൊടുക്കുന്നതായിരിക്കുന്ന പ്രമാണത്തിൽ സ്തോത്രം. അപ്പൊ യേശു അഥവാ ഇവർക്ക് എങ്ങനെയാണ് ഇതിനു മുമ്പും യാഗമുണ്ടായിരുന്നു, എന്നാൽ ഈ വിധ പേരുകളായിരുന്നില്ല അവിടെ ഉപയോഗിച്ചത്, രീതികൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെയും ഒരു ക്രമമായി ചിട്ടയായി ചട്ടപ്രകാരം എങ്ങനെ മുമ്പോട്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിന് നിഴലായി നമുക്ക് ഈ യാഗങ്ങളെ കാണാം. യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ പുനരുദ്ധാനം വരെയുള്ളതായിരിക്കുന്ന മനുഷ്യരുടെയിൽ നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു ഈ യാഗങ്ങൾ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വരെ, യേശു ക്രൂശിൽ മരിക്കുന്ന അവസരത്തിലും നമുക്കറിയാം, നമ്മൾ പെരുന്നാളുകളെ കുറിച്ച് പഠിച്ചപ്പോൾ ആദ്യഫലക്കറ്റ എന്നുള്ള പെരുന്നാളിനെ നമ്മൾ പഠിച്ചപ്പോൾ ആദ്യഫലക്കറ്റ മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിന് സാദൃശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ നിന്ന് താൻ തിരുവഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെയും താൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും പ്രസംഗിച്ചതുപോലെയും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ സമയത്തും അന്ന് ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിൽ മഹാപുരോഹിതൻ ആദ്യഫലമായി കൊണ്ടുവന്ന കറ്റ കിഴക്കും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഉയർത്തുകയും താഴ്ത്തി നീരാജനം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴും അവിടെ. കർത്താവായ യേശു ക്രിസ്തു ദൈവോദനം പറയുന്നത് സകല ന്യായപ്രമാണവും യോഗന്നാൻ വരെയായിരുന്നു. അങ്ങനെ നമ്മൾ പഠിക്കുന്നതായിരിക്കുന്ന പശ്ചാത്തലത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം വരെ മനുഷ്യന് അനുഷ്ഠിക്കുവാൻ കൊടുത്തിരുന്ന അല്ലെങ്കിൽ 7 പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ എന്തിനായിരുന്നു പെരുന്നാളുകൾ കൊടുത്തത്? യഹോവയുടെ സന്നിധിയിൽ അവർ ആണ്ടിൽ 3 പ്രാവശ്യം കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാം മാസം, 3-ാം മാസം, 7-ാം മാസം, ഇങ്ങനെ 3 പ്രാവശ്യമായി കടന്നു വന്ന് 7 ഉത്സവങ്ങൾ അവരാചരിച്ചു കടന്നുപോയിരുന്നു. അപ്പോൾ അങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനുമായി ദൈവം അവർ കൊടുത്തിരുന്ന യാഗങ്ങളായിരുന്നു 5 യാഗങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ പ്ലാൻ കൊടുത്തതും അത് സ്ഥാപിച്ചതും ദൈവം തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യ മനുഷ്യൻ പാപം ചെയ്ത അനന്തരം തന്നെ വീണ്ടെടുപ്പുകാരനെയും വീണ്ടെടുപ്പിൻ്റെതായിരിക്കുന്ന ആ വിധവും ദൈവം മനുഷ്യന് വെളിപ്പെടുത്തുകയും അതിൻ്റെ നിഴലായ യാഗവും അതിൻ്റെ മാതൃകയും ദൈവം തന്നെ അവന് കാണിച്ചു കൊടുത്തു. നമ്മൾ ചിന്തിച്ചു തോട്ടത്തിൽ നിറക്കി വിടുന്നതിന് മുമ്പേ ഞങ്ങൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കത് കാണിച്ചു തന്നില്ല, ഞങ്ങളോട് പറഞ്ഞു തന്നില്ല എന്ന് ഒരു മനുഷ്യവർഗത്തിനും പറയാൻ കഴിയാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം വിവിധമാകുന്ന രീതികളിൽ കൂടെ വെളിപ്പാടുകൾ, പ്രകൃതിയിൽ കൂടെ മനസ്സാക്ഷിയുള്ള വെളിപ്പാടുകൾ, തിരുവചനത്തിലൂടെ, അങ്ങനെ പല വിധത്തിൽ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്നും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പല 5 യാഗങ്ങളിൽ ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം, ഇങ്ങനെ പ്രധാനപ്പെട്ട 5 യാഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹോമയാഗത്തിന് ദഹനയാഗം എന്നും പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഹോമയാഗവും ദഹനയാഗവും രണ്ടുമൊന്നു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. ഞാൻ ആദ്യം മുഖവരിയിൽ പറഞ്ഞല്ലോ, ലേവിയ പുസ്തകം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ യഥാക്രമം 5 യാഗങ്ങളെ കുറിച്ച് വിശദീകരിച്ചതിനു ശേഷം അവയുടെ ഓരോന്നിൻ്റെയും പ്രമാണം 6-7 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അങ്ങനെ പഴയ നിയമത്തിൽ ഈ അഞ്ച് പ്രധാനപ്പെട്ട യാഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ, ഹാലലിയ ഒന്ന് ഓർക്കാമോ ഏതൊക്കെ യാഗങ്ങളാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് യാഗങ്ങൾ? ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, ദഹനയാ ഒന്നുകൂടെ ഒന്ന് പറയാം. ഹോമയാഗം ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ കൂടെ പറഞ്ഞിട്ട് രണ്ടാമത് പറയുമ്പോൾ ശരിയാവും. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യങ്ങൾ, ഓരോ അധ്യായം നമ്മൾ നോക്കിയാൽ ഓ യാഗങ്ങൾ മുഴുവനും ക്രമമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാം അധ്യായത്തിൽ അതിന്റെ മൂന്നാമത്തെ വാക്യം വായിച്ചാട്ട്, അവൻ വഴിപാടായി ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. അതിന്റെ അഞ്ചാമത്തെ വാക്യം അറുക്കണം. അതിൻ്റെതായിരിക്കുന്ന പത്താമത്തെ വാക്യം അപ്പോൾ ഹോമയാഗത്തിനുള്ളതായിരിക്കുന്ന വഴിപാടിൽ എന്തൊക്കെ വരാം? കാളയെ കൊണ്ടുവരാം, ചെമ്മരിയാടോ അല്ലെങ്കിൽ കോലാടോ ആകാം. അതിന്റെ 14-ാമത്തെ വാക്യം അപ്പം പറവജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാണെങ്കിൽ എന്തായിരിക്കണം? അവൻ കുറുമ്പ്രാവിനെയോ വഴിപാടായിട്ട് അർപ്പിക്കണം. അപ്പോ ഹോമയാഗത്തിൽ പ്രധാനമായി അർപ്പിക്കാവുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ ജീവികൾ അല്ലെങ്കിൽ യാഗവസ്തുക്കൾ എന്ത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? കാള നിർബന്ധം അല്ലെ. നമ്മള് പെസകായെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോഴും പഠിച്ചു സ്തോത്രം, ആട്ടിൻകുട്ടി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ആട്ടിൻകുട്ടി പ്രത്യേകമായി എടുത്തു പറയുന്ന, കർശനമായി പറയുന്ന ഭാഗങ്ങൾ ഒന്ന്, ഊനമില്ലാത്ത കാള, 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത കാള സ്തോത്രം. കന്നുകാലികളിൽ നിന്നാണെങ്കിൽ, ഇനി ആടുകളിൽ നിന്നാണെങ്കിൽ എങ്ങനെയായിരിക്കണം? ചെമ്മരിയാടോ കോലാടോ ആയിരിക്കും. അതും പ്രമാണം അത് തന്നെയാണ്, 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതുമായിരിക്കണം. ഇനിയല്ല പക്ഷിവർഗങ്ങളിലാണെങ്കിൽ എന്തായിരിക്കണം? കുറച്ചുകൂടെ കാര്യമായിട്ടിരിക്കട്ടെ, ഒരു വലിയ പൂവൻ കോഴിയോ ഒരു കൽക്കത്തയോ ഒരു കിനിക്കോഴിയോ ഒന്നും കൊണ്ടുവരാൻ ഒക്കത്തില്ല എന്നും പ്രമാണം. സ്തോത്രം, ശുദ്ധിയുള്ളത് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ നോവയുടെ പെട്ടകത്തെ കുറിച്ച് പഠിച്ച് നമ്മൾ എല്ലാ പഠനങ്ങളും ഒന്നോടൊന്ന് ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സ്തോത്രം. ഹല്ലേലൂയ. പെട്ടകത്തിൽ കയറിയത് ശുദ്ധിയുള്ളവ എത്ര വീതമായിരുന്നു? 7-7. ശുദ്ധിയില്ലാത്തവ ഈ രണ്ടും. സ്തോത്രം, ശുദ്ധിയുള്ളതിൽ പെട്ടതായിരുന്നു പ്രാവ് അല്ലേ, ശുദ്ധിയുള്ളതിൽ പെട്ടതായിരുന്നു കാള. കുളമ്പ് പിളർന്നതും ആയി വിറക്കുന്നതും അത് നമ്മൾ ലേവിയ പുസ്തകത്തെ നമ്മൾ യാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. യഹൂദന് കൊടുത്തിരുന്ന ശുദ്ധിയുള്ളവ ഇഴജാതികളിൽ നിന്ന് പറവജാതികളിൽ നിന്ന് വെള്ളത്തിൽ ചരിക്കുന്നത്, കരയിലുള്ളത് ശുദ്ധിയുള്ളവ ഏതെല്ലാം തിന്നാം, ഏതിനെയെല്ലാം തിന്നുകൂടാ, ഏത് അത് തിന്നരുതാത്തതിന്റെ കാരണം, തിന്നാകുന്നതിന്റെ കാരണം, ഏതിനെയെല്ലാം തൊട്ടുകൂടാ എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ യാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അല്പമായി എല്ലാം ചിന്തിക്കും. സ്തോത്രം. അപ്പോൾ പറവജാതികളിൽ നിന്നാണെങ്കിൽ ഇത് പ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുവരും. അപ്പോൾ ഹോമയാഗത്തിനുള്ളതായിരിക്കുന്ന യാഗവസ്തുക്കൾ കാള, ചെമ്മരിയാട് അല്ലെങ്കിൽ കോലാട്, കുറുമ്പ്രാവ് അല്ലെങ്കിൽ പ്രാവിൻ കുഞ്ഞ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിധത്തിൽ അവർക്ക് യാഗം അർപ്പിക്കുവാനൊക്കെ വണ്ണം കടന്നു വരുവാൻ കഴിയും. 2-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിച്ചാട്ട്, ആരെങ്കിലും യഹോവയ്ക്ക് അവന്റെ വഴിപാട് എന്തായിരിക്കണം? കർത്താവിന്റെ ദാസൻ 1-2 ആഴ്ചകൾക്ക് മുമ്പ് സ്വഭാവത്തിൽ പ്രസംഗിച്ചപ്പോൾ നമ്മൾ ഈ നേര്യമാവിനെ കുറിച്ച് നമ്മൾ 1-2 വാചകത്തിലൂടെ അദ്ദേഹം നമ്മൾ ഓർപ്പിച്ചു. ഞാനത് ഇന്നെന്ന പോലെ ഓർക്കുന്നു. അപ്പം ഭോജനയാഗം കഴിക്കുമ്പോൾ കൊണ്ടുവരുന്നത് എന്തായിരിക്കണം? നേര്യമാവ് എന്ന് പറഞ്ഞാൽ തരി ഒട്ടുമില്ലാത്ത അനുഭവം. സ്തോത്രം. അത് നമ്മൾ പിന്നെ അടുത്ത് വായിക്കുന്നത്, അവൻ അതിന്മേൽ എന്ത് ചെയ്യണം? കുന്തിരിക്കം ഒഴിച്ച്, ആ എണ്ണയൊഴിച്ച് കുന്തിരിക്കമിടയണം. ഹല്ലേലൂയ. സ്തോത്രം. ഏത് ഗോത്രത്തിൽ നിന്നായാലും അത് വിഷയമുള്ള കാര്യമല്ല. സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ പാർക്കുന്ന ലേവി ഗോത്രത്തിന്റെ അഹരോന്റെ കുടുംബത്തിൽ പെട്ടത്, അതുകൊണ്ട് ഇച്ചിരി തരി ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാനും ഒക്കത്തില്ല. സ്തോത്രം. അത് പടിഞ്ഞാറ് പാർക്കുന്ന എഫ്രയീം ഗോത്രക്കാർ നേര്യമാവ് കൊണ്ടുവരട്ടെന്ന് വടക്ക് പാർക്കുന്ന ദാങ്കോത്രക്കാർക്ക് പറയാനൊക്കത്തില്ല. സ്തോത്രം. ഏത് ഗോത്രം അല്ലെങ്കിൽ കൂടാരത്തിന്റെ ചുറ്റും പാളയമടിച്ചിരിക്കുന്ന ഏത് ഗോത്രക്കാരനോ ഏത് കുടുംബക്കാരനോ ആലയത്തിലേക്ക് വരണമെങ്കിൽ ഒറ്റ വാതിലേ ഉള്ളൂ. യാഗപീഠത്തിലേക്ക് വരാൻ ഏതൊരു വ്യക്തിക്കും എവിടെ വരണം? കിഴക്ക് വശത്ത് വരണം. ആ ഒരൊറ്റ വാതിലേ ഉള്ളൂ. ആ ഒറ്റ വാതിലൂടെ ആര് കടന്നാലും പ്രമാണം എല്ലാവർക്കും ഒന്നാണ്. നേര്യമാവായിരിക്കണം. മൂന്നാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഹോമയാഗം, രണ്ടാമത്തെ അധ്യായത്തിൽ ഭോജനയാഗം, അതിന്റെ പ്രമാണം അവിടെയുണ്ട്. മൂന്നാം അധ്യായം ഒന്നാം വാക്യം, അവന്റെ വഴിപാട്. ആ അപ്പം ഹോമയാഗത്തിൽ വരുമ്പോഴും പാപയാഗത്തിൽ വരുമ്പോഴും വ്യത്യാസമുണ്ട്. സമാധാന യാഗത്തിൽ വന്നപ്പോഴും വ്യത്യാസമുണ്ട്. ഹോമയാഗത്തിലും സമാധാന യാഗത്തിൻ്റെയും യാഗവസ്തുവിൻ്റെ വ്യത്യാസം എന്തുവാ? അവിടെ നമ്മൾ പറയും ഹോമയാഗത്തിൽ ഒരു വയസ്സ് പ്രായമുള്ള കാളക്കിടാവ് ആണായിരിക്കും, അത് ആണിനെ തന്നെ അർപ്പിക്കണം. ഇവിടെ വന്നപ്പോൾ എന്താ വ്യത്യാസം? കാളയോ പശുക്കിടാവോ ആകാം. ഏതിൽ? സമാധാന യാഗത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് യാഗങ്ങളെ കുറിച്ച് പഠിക്കാം, നമുക്ക് പിന്നീട് ചിന്തിക്കാം. സ്തോത്രം. അതിന്റെ നാലാമത്തെ അധ്യായത്തിൻ്റെതായിരിക്കുന്ന മൂന്നാമത്തെ വാക്യം വായിച്ചാട്ടെ. ആ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം. അതിന്റെ പതിനൊന്നാമത്തെ വാക്യം. അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം കൂടെ. ഇത് അകൃത്യയാഗം. സ്തോത്രം. അകൃത്യയാഗത്തിൽ നോക്കുക, പ്രാവിൻ കുഞ്ഞിനോ അല്ലെങ്കിൽ കാളക്കിടാവിനോ പശുക്കിടാവിനോ അവന് വകയില്ലെങ്കിൽ അവൻ എന്തിനെ കൊണ്ടുവരണം? കാരണം ദരിദ്രനും ധനവാനും അവന്റെ പ്രാപ്തിക്കനുസരിച്ച് കൊണ്ടുവരണം. കാളക്കിടാവിനെ യാഗമർപ്പിക്കുവാൻ കഴിവുള്ളവൻ, ചെമ്മരിയാടിനെയോ കോലാടിനെയോ അർപ്പിക്കുവാൻ കഴിവുള്ളവൻ അത് കൊണ്ടുവരണം. അവൻ പ്രാവിനെ കൊണ്ടുവരാൻ പ്രമാണമില്ല. എടുത്തു പറയാം, അവന് പ്രാപ്തി ഇല്ലാത്തവൻ, കഴിവില്ലാത്തവൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കുറുമ്പ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുവരാനൊക്കുകയുള്ളൂ. സ്തോത്രം. അപ്പൊ നമ്മുടെ കർത്താവായ യേശുവിനെ ആ മോശയുടെ ന്യായപ്രമാണ പ്രകാരം എട്ടാം നാളിൽ പരിശോധന ഏൽക്കുവാൻ ഡക്കുവണ്ണം യഹോവയുടെ ആലയത്തിൽ കൊണ്ടുപോയപ്പോൾ എങ്ങനെ ചെയ്ത്? മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവൻ എന്ത് ചെയ്തു? ആ പ്രാവിൻ കുഞ്ഞുമായിട്ടാ പോയത്. കാരണം എന്താണെന്നറിയാമോ? ഈ തച്ചന്റെ കുടുംബത്തിൽ ജനിച്ചതായിരിക്കുന്ന യേശുവ് സകല ചരാചരങ്ങളെയും കടലും കരയും സൃഷ്ടിച്ച മഹാശ്രേഷ്ഠനായ ദൈവമാണ്. എന്നാൽ അവൻ ജനിച്ചതായിരിക്കുന്ന കുടുംബം ഒരു ദരിദ്ര കുടുംബമായിരുന്നു. അന്നന്നത്തെ വേല ചെയ്ത് കൂലി മേടിച്ചെങ്കിൽ മാത്രമേ ആ കുടുംബത്തിന്റെ സന്താരണ മാർഗം നടക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സാധാരണഗതിയിൽ രഘുവദന്റെ വീട്ടിൽ ആൺകുഞ്ഞ് ജനിച്ചാൽ വീണക്കാരെയും വാദിത്രങ്ങൾ ഉപയോഗിച്ച് പാടുന്ന സമർത്ഥരായ വീണക്കാരെ പാട്ടുകാരെ വിളിച്ച് പാട്ടുപാടും. അതൊരു വലിയ ഘോഷമായിരിക്കും. എന്നാൽ യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ജോസേഫിനും മറിയയ്ക്കും ഗായക സംഘത്തെ വിളിച്ച് പാടുവാനുള്ളതായിരിക്കുന്ന സാമ്പത്തിക ഭദ്രത അവരുടെ പോക്കറ്റിൽ ഇല്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു, എൻ്റെ പുത്രൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ഗായക സംഘത്തെ അയച്ചു. എന്തോ പാടിയേ, അറ്റുന്ന ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ലോകത്തിൽ ഇതം പര്യന്തം ഒരു രാജകുടുംബത്തിലും ഇതുപോലൊരു പാട്ടുണ്ടായിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. രണ്ട് കൊരിന്ത്യ എട്ടാം അധ്യായത്തിന് ഒമ്പതാമത്തെ വാക്യം വായിച്ചിട്ട് എന്താണ് അതിന്റെ കാരണം എന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പിന്നീട് ചിന്തിക്കുമെങ്കിലും ഞാൻ ആ പറഞ്ഞു വന്നപ്പോൾ അതങ്ങ് പറഞ്ഞു. രണ്ട് കൊരിന്ത്യ 8:9. ആ അവിടെ നിർത്തണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ സമ്പന്നനായിരുന്നിട്ടും അല്ലേ? അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, പൗലോസ് പറയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേറെ ആർക്കും ഒരു ബന്ധവും ഇല്ലാത്ത പോലെ അല്ലേ പൗലോസ് അവകാശമായി പറയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പൗലോസ് പല ഭാഗങ്ങളിൽ പറയുന്നത് എൻ്റെ എനിക്ക് എൻ്റെ എന്നും പറഞ്ഞ കർത്താവിനെ തൻ്റേതാക്കി പറയുന്നുണ്ട്. കേൾക്കുന്നവർക്ക് അസൂയ എനിക്കത്തക്കവണ്ണം, ഇപ്പൊ ഞങ്ങളുടേതല്ലയോ എന്ന് തോന്നത്തക്കവണ്ണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അടുത്തത് ആ അവന്റെ ദാരിദ്ര്യത്താൽ ആ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആര് നിമിത്തമാ കർത്താവായ യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നത്? ഏ വ്യക്തിപരമായി പറഞ്ഞേ, ഞാൻ നിമിത്തം. ഇന്ന് നമുക്ക് സഞ്ചരിക്കാൻ കാറുണ്ടല്ലേ, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ആരും കാലിത്തൊഴുത്തിലോ വഴിത്തലയ്ക്കലോ വഴിക്കോണിൽ ആരും ജനിച്ചിട്ടില്ല അല്ലേ. സുന്ദരമായ ഹോസ്പിറ്റലിലെ ബെഡുകളിൽ അല്ലെ, വീടുകളിൽ അല്ലേ. സ്തോത്രം. അവൻ സമ്പന്നനായിരുന്നിട്ടും ദരിദ്രരായ നമ്മെ അവനിൽ സമ്പന്നനാക്കുവാൻ സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിക്കുവാൻ പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം പുത്രനായ യേശുവിൽ കൂടെ നമ്മെ സമൃദ്ധിയായുള്ള അനുഗ്രഹം തന്ന് തൻ്റെ പുത്രന് സകലത്തിലും അവകാശിയായി സമ്പന്നനായിരിക്കുന്നത് പോലെ അവനോട് നമ്മെ സമരാക്കി തീർക്കുവാൻ സ്വർഗമഹിമകളെ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ചതായിരിക്കുന്ന അവന്റെ ദാരിദ്ര്യാവസ്ഥ. എന്നാൽ ഹല്ലേലൂയ, യോസേപ്പിന്റെയും മറിയയുടെയും വീട്ടിൽ അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളിൽ പാറയിൽ വെട്ടിയതായ ഒരു കല്ലറയിൽ അടക്കുവാനുള്ള സാമ്പത്തികമൊന്നും അവർക്കില്ലായിരുന്നല്ലേ. ഒരു നല്ല ശവപ്പെട്ടി വാങ്ങുവാനോ നല്ല ശവക്കുഴി കുഴിച്ച് മനോഹരമായി മാർബിൾ ഇട്ട് പണിയുവാനൊന്നും അവർക്ക് പ്രാപ്യതയില്ലായിരുന്നു. എന്നാൽ അവരുടെ വീട്ടിൽ ജനിച്ച യേശുവിനെ എവിടെ അടക്കി സമ്പന്നന്മാരോട് കൂടെ അവന് ശവക്കുഴി കൊടുത്തു. ആർക്ക്? നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കർത്താവിന്. സ്തോത്രം. എന്നാൽ തിരുവഴുത്തിൽ മറ്റു പലയിടങ്ങളിലും പറയുന്ന പല യാഗങ്ങളെ ഉണ്ട്. സ്തോത്രം. ആത്മീയയാഗം, സ്തോത്രയാഗം, നീതിയാഗം, ശരീര സമർപ്പണയാഗം, സൗരഭ്യവാസനായാഗം, വിശ്വാസമെന്ന യാഗം, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് എന്ന് മുന്നറിയിപ്പ് തരുന്ന യാഗം. സ്തോത്രം. ജാതികൾ എന്ന വഴിപാട്, ജീവിത യാഗങ്ങളെ കുറിച്ചും തിരുവഴുത്തിൽ നമുക്ക് മറ്റു ഭാഗങ്ങളിൽ കാണാൻ കഴിയും. ഒന്ന് പത്രോസിന്റെ ലേഖനം 2 5 വാക്യം വായിച്ചോട്ടെ. അഞ്ച്, 2:5. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിക്കുന്ന യാഗം എങ്ങനത്തെ യാഗമായിരിക്കണം? ആ ദൈവത്വം പ്രസാദമുള്ള ആത്മീയ യാഗമായിരിക്കണം. ചത്തതിനെ കൊണ്ടുവന്ന് യാഗം കഴിപ്പാൻ ഇസ്രായേലിന് പ്രമാണമില്ലായിരുന്നു. ജീവനുള്ളതിനെ കൊണ്ടുവന്ന് യാഗം കഴിക്കണം. ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ നിങ്ങൾ അന്യരോട് കടം മേടിച്ചതിനെ കൊണ്ടുവന്ന് യാഗം കഴിക്കരുതെന്ന് ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. കാരണം അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് ഊനമുള്ളതാണോ കുറവുള്ളതാണോ മറിവുള്ളതാണോ പുള്ളിയുള്ളതാണോ എന്ന്, അംഗഹീനമുള്ളതാണോ അധികാംഗമാണുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വിഷമം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന നിങ്ങളുടെ തൊഴുത്തുകളിൽ നിന്ന് നിങ്ങളുടെ കാലിക്കൂട്ടത്തിൽ നിന്ന് തന്നെ ആ പ്രമാണം കുറേ കഴിഞ്ഞപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നുപോയി. സ്തോത്രം. ഹേരോദാവിന്റെ കാലത്ത് പണിതായിരിക്കുന്ന ആലയത്തിൽ യേശുവിന്റെ കാലത്ത് ഒക്കെയും യാഗങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മലാക്കിയുടെ കാലത്ത് തന്നെ, എന്തിന് യേശു ക്രിസ്തുവിന്റെ കാലം പറയുന്നു, ആ യേശു ക്രിസ്തുവിന് 400 വർഷങ്ങൾ മുമ്പുള്ളതായിരിക്കുന്ന മലാക്കി പ്രവാചകൻ തന്നെ പ്രവചിക്കുമ്പോൾ മുടന്തുള്ളതിനെയും ഉളുക്കിയതിനെയും സുഖമില്ലാത്തതിനും പുള്ളിയുള്ളതിനെയും ഒക്കെ കൊണ്ട് യാഗം കഴിക്കുന്ന പ്രവണത ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നു. സ്തോത്രം. അവിടെ വെച്ച് യഹോവ പറയുന്നതും, ഞാൻ നിങ്ങളുടെ യാഗങ്ങൾ പ്രസാദിക്കുന്നില്ല. പത്രോസ് പറയും, ഈ കാര്യങ്ങൾ അറിയുന്ന യഹൂദന്മാരോടാണ്, ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരോടാണ് പത്രോസ് പറയുന്നത്, നമ്മുടെ ആ യാഗം എങ്ങനെയായിരിക്കണം? ജീവനുള്ളതായിരിക്കണം, അത് ആത്മീയമായിരിക്കണം. ജീവനുള്ളവർ ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ ജീവനുള്ള ആരാധന ആയതുകൊണ്ടല്ലേ ചലനങ്ങളും ശബ്ദങ്ങളും ഉച്ചകളും ഭാഷകളും അവിടെ ഉള്ളത്. സ്തോത്രം. പലരും ചോദിക്കും, നിങ്ങളുടെ ആരാധനയിൽ എന്താ ഇത്ര ഒച്ച? നിങ്ങളൊക്കെ കൂടുതൽ ആൾക്കാർ കൂടുന്നതല്ലേ ഞങ്ങളുടെ ഈ ഇടങ്ങളൊക്കെ? അവിടൊക്കെ ഇവിടൊക്കെ അവിടെ ഒന്നും അത്ര ഒച്ചയില്ലല്ലോ. ആ സ്തോത്രം. രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ടല്ലേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളിടത്തെ വാക്കുകൾക്ക് ശബ്ദം കൂടും. പ്രൈസ് ദി ലോർഡ്. ആവശ്യമുള്ളവന്റെ നിലവിളിക്ക് ഉച്ച കൂടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവശ്യമുള്ളവന്റെ നിലവിളിയിൽ കണ്ണുനീരുണ്ടാകും. അതൊരു മുതലക്കണ്ണീരോ പങ്ങിവാക്കിന്റെ കണ്ണീരോ അല്ല, ഹൃദയം തകരും. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തകർന്ന് പകരുന്നിടത്തെ സ്വർഗം നിറയ്ക്കുകയുള്ളു. നിങ്ങളുടെ യാഗം എങ്ങനെയായിരിക്കണം? പൗലോസ് പറയുന്ന ആത്മീയ യാഗം അല്ലേ. സങ്കീർത്തനം 50:23, എബ്രായർ 13:15. ഇതിന് മുഖവരിയിൽ ഞാൻ ഇന്ന് പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ അതൊന്നും. സങ്കീർത്തനം 50 എങ്ങനെയുള്ള യാഗമാ? അപ്പം പഴയ ദാവീദിന്റെ കാലത്തും ഏത് യാഗം ഉണ്ടായിരുന്നു? അതാ ഞാൻ പറഞ്ഞത്, ഈ പറയപ്പെട്ട 5 യാഗങ്ങൾ കൂടാതെ കരപൂർണയാഗം, സ്തോത്രയാഗം എന്നൊക്കെ പറയുന്ന പല യാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അതര സ്തോത്രയാഗം അർപ്പിക്കുന്നവർ എന്ത് ചെയ്യുന്ന? അപ്പൊ ദാവീദിന്റെ കാലത്തും അവർ ദൈവസ്ഥാനത്ത് കടന്നു വരുമ്പോൾ സ്തോത്രം പറയുന്ന രീതി ഉണ്ടായിരുന്നു. എന്താണ് സ്തോത്രം? നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാമെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ മറുപടി എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ രോഗി ഒരു പക്ഷേ ബെഡിലായിരിക്കാം അല്ലേ, ഒരു പക്ഷേ കാര്യങ്ങളോ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. പ്രാർത്ഥിച്ച് നമ്മൾ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ ലഭിച്ചു എന്ന വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലേ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ഭാഗ്യം ലഭിച്ചവരാണ് ആര്? ദൈവമക്കളായ നാം. സ്തോത്രം. ഹല്ലേലൂയ. ആ സ്തോത്രം എന്ന് യാഗം അർപ്പിക്കുന്നവൻ. എബ്രായർ 13:15 വായിച്ചാട്ട്. ത്രൂ ജീസസ് ദെയർഫോർ ലെറ്റ് അസ് കണ്ടിന്യൂലി ഓഫർ ടു ഗോഡ് എ സാക്രിഫൈസ്. ആ കൺഫസ് ഹിസ് നെയിം. അവന്റെ അദരബലം, അവൻ ഏറ്റുപറയുന്ന അദരബലം. പൗലോസ് പറയുന്നതും എബ്രായ ക്രിസ്ത്യാനികളോടാണ്. എബ്രായയിൽ നിന്ന് ക്രിസ്ത്യാനികളായിരിക്കുന്നവരോടാണ് അവർ പറയുന്നത്. ഞങ്ങൾക്കിവിടെ യാഗവും ഇല്ല, യാഗപീഠവും ഇല്ല, കാളക്കിടാവ് പോലും ഇല്ലല്ലോ, ഇവിടെ എന്താ ഉള്ളതെന്ന് പൗലോസ് പറയുക. അദരബലമെന്ന സ്തോത്രയാഗം. പ്രൈസ് ദി ലോർഡ്. ഒരു കാളക്കിടാവിനേക്കാളും, ഒരു ചെമ്മരിയാടിനേക്കാളും, ഒരു കോലാടിനേക്കാളും, ഒരു കുറുമ്പ്രാവിനേക്കാളും ശ്രേഷ്ഠമായതാണ് ജീവനുള്ളതായിരിക്കുന്ന ഈ മന്ദിരത്തിൽ നിന്ന് ഉയരുന്നതായിരിക്കുന്ന സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു പാസ്റ്ററാണ് സത്യനേശൻ പാസ്റ്റർ. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പാസ്റ്റർ വിക്ടർ ജോർജിന് പറയുമായിരിക്കും. അദ്ദേഹം ഞങ്ങൾ ശുശ്രൂഷിച്ച വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു പ്രത്യേക മീറ്റിംഗ് ക്രമീകരിച്ച് ഞങ്ങൾ വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഒരു കഥ, ആ സംഭവം, കഥയല്ല സംഭവം, ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിതാക്കന്മാര് ജാതീയമായിരിക്കുന്ന ആരാധനയില് ക്ഷേത്രങ്ങളിലെ പൂജാരികളും ക്ഷേത്രങ്ങൾ പണിത് കൊടുത്ത് ആരാധിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് അവരുടെ പിതാവ്, വല്യപ്പച്ചൻ, അപ്പച്ചൻ അവരൊക്കെ മുമ്പോട്ട് വന്നു. അപ്പോൾ കാവുകളിൽ ഉള്ളതായിരിക്കുന്ന പൈശാചിക പോരാട്ടങ്ങൾക്കെതിരായി ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് ശാസിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസത്തിൽ അവരുടെ സമീപത്തുള്ളതായിരിക്കുന്ന ക്ഷേത്രത്തിൽ ശാന്തിക്ക് വേണ്ടി ശാന്തിക്കാരൻ വന്നപ്പോൾ, പൂജാരി വന്നപ്പോൾ അവരുടായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഫലിക്കുന്നില്ല. അവർ വിദഗ്ധരായിരിക്കുന്ന ശാസ്ത്രിമാരെയൊക്കെ കൊണ്ടുവന്നു. അവർ പരിശോധിച്ച് കവിടി വെച്ചൊക്കെ നിരത്തി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ദേവനേക്കാൾ ഏതോ ശക്തിയുള്ളതായിരിക്കുന്ന ദേവൻ്റെതായിരിക്കുന്ന കോപം തട്ടിയതുകൊണ്ടാണ് നമ്മൾ വെച്ച് സേവിക്കുന്ന ഭീമൻ എന്ന് പറയുന്ന ദേവൻ ഇവിടെ നിന്ന് മാറിപ്പോയത്. മനസ്സിലായ കാര്യം, ഞാനും നിങ്ങളും പറയുന്ന ഒരു സ്തോത്രത്തിന്റെ വില, വിശ്വസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വാക്കിന്റെ ശക്തി. അവര് പറഞ്ഞു, അതിൽ അവരെ കമ്മിറ്റി ബോർഡംഗങ്ങൾ ചോ, നമുക്ക് ആ ദേവനെ ആ ഭീമനെ തിരിച്ചു നമുക്ക് കൊണ്ടുവരണം, എന്ത് ചെയ്യണം, നമുക്ക് തിരിച്ചു കൊണ്ടുവരണമല്ലോ. അവര് വീണ്ടും അതിനെ കവടി വെച്ച് രാശി വെച്ചൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു, 500,000 രൂപ മുടക്കിയെങ്കിലേ കൊണ്ടുവരാൻ ഒക്കത്തുള്ളു. നമ്മുടെ സ്തോത്രത്തിന്റെ വില എത്ര? ഒരു സ്തോത്രത്തിന്റെ വില 500,000. എന്നാ സജിയെ, സജിയെ, പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രത്തിന്റെ വില എത്ര എന്ന്? വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാ അല്ലേ? ഡോളറിന്റെ മൂല്യം കൂടി കണക്ക് കൂട്ടിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് സ്തോത്രം. അങ്ങനെയെങ്കിൽ 5 പേര് കൂടി ഇരുന്ന് പറയുന്ന സ്തോത്രത്തിന്റെ വില, 10 പേര് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രത്തിന്റെ വില, ഒരു സഭ മുഴുവനും അടക്കമായി കുടുംബമായി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രത്തിന്റെ വില എത്രയാ? പ്രൈസ് ദി ലോർഡ്. അതരബലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്. വെറുതെ ദൈവമക്കളെ സ്തോത്രം പറയുകയല്ല, കഴിഞ്ഞ നാളത്തെ അനുഭവത്തിന്റെ താളുകൾ നോക്കിക്കൊണ്ടാണ് അവർ പറയുന്ന സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം സ്തോത്രം പറഞ്ഞത് കൊണ്ട് അങ്ങ് മാർക്കിടുകയല്ല, നിന്റെ ഹൃദയത്തിന്റെ വേദനയും നിലവാരം അറിയുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവം അതിന് മാർക്കിട്ടുന്നത്. ഉടനുള്ളതായ സമയം ആരാധനയ്ക്കുള്ള സമയമാണ്. ആരാധനയ്ക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന്, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിച്ചതായ കർത്താവിന്റെ സന്നദ്ധിയിൽ ആദരത്തിൽ നിന്ന് ഉയർന്നു വരുന്നതായ സ്തോത്രങ്ങളും സ്തുതികളും ആ യാഗപീഠമാകുന്ന ക്രിസ്തുവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന യഹോവ നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. കർത്താവ് നമ്മുടെ സന്നിധിയിലുണ്ട്. നമ്മുടെ ആരാധന സ്വീകരിക്കുവാൻ, നമ്മുടെ യാചനാ ശബ്ദം കേൾക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിക്കുവാൻ, മറുപടി തരുവാൻ കഴിവുള്ള കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് വരുന്ന ക്ലാസുകളിൽ അനുഗ്രഹിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെയുമായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും.